Praise be to His name.
ദൈവത്തിന്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു.
Such a wonderful joy to worship Him.
കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്.
Let's turn to the book of Habakkuk.
നമുക്ക് ഹബക്കുക്കിന്റെ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
It has three chapters.
ഇതിന് മൂന്ന് അധ്യായങ്ങളുണ്ട്.
And we would see a little more than first chapter today and the remaining in the last Friday that we have.
In the onnamathe adhyayathil ninnum adu kaiyittulla adhyayathil ninnum chila chindikkeyum baaki avasanathe Friday le meetingil samsarikkeyum cheyanam enna aagrahikkunnu.
The topic of my message is something like this.
Innathe ente sandeshathinte vishayam ennu parayunnathu,
faith is not a one time act but a way of life.
വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ് എന്നുള്ളതാണ്.
I repeat that faith is not a one time act, it's a way of life.
വിശ്വാസം എന്നുള്ളത് ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്.
And here we see a prophet in the Old Testament who is struggling and questioning God.
ഇവിടെ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനായ ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ വളരെയധികം പരിശ്രമിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
It's a profound book about the mysteries and the way how God deals in various situations and circumstances of our life.
നമ്മുടെ ജീവിതങ്ങളിലെ വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലും വിഷയങ്ങളിലും ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ വളരെ ആഴമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്.
We all have questions in life.
നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഏവർക്കും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്.
Why did this disease come to my child?
എന്റെ കുഞ്ഞിന് ഈ പ്രത്യേക രോഗം എന്തുകൊണ്ട് കടന്നു വന്നു?
Why did I lose my job?
എന്റെ ജോലി എനിക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു?
Why I am not getting promotion in my job?
എന്റെ ജോലിയിൽ എനിക്ക് എന്തുകൊണ്ട് പ്രൊമോഷൻ ലഭിക്കുന്നില്ല?
Why my children don't study well?
എന്റെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് നല്ല നിലയിൽ പഠിക്കുന്നില്ല?
In spite of working so hard day and night, why I am not able to win souls?
അനേക രാത്രികൾ ദിനരാത്രങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ട് ആത്മാക്കൾ രക്ഷപ്പെടുന്നില്ല?
In spite of spending so much of money, why I am not getting healed of my disease?
എന്റെ ഈ രോഗത്തിൽ നിന്നും ഒരു വിടുതൽ, ഇത്രത്തോളം പണം ഞാൻ ചെലവഴിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല?
Questions that baffle us and make us puzzled in our Christian life.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുണ്ടാകും?
Now this is a wonderful book, a very practical book to get those answers.
ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കത്തക്ക നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണിത്.
After I got married in 1997,
ഞാൻ വിവാഹിതനായ ശേഷം
I took 1 month job after the marriage, one month leave after the marriage.
വിവാഹത്തിന് ശേഷം ഞാൻ ഒരു മാസത്തെ അവധി എടുക്കുകയുണ്ടായി.
The first day after my marriage when I joined the office,
ഞാൻ വിവാഹത്തിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച ആദ്യത്തെ ദിവസം,
my boss calls me in his cabin.
എന്റെ ബോസ് എന്നെ തന്റെ ഓഫീസിലേക്ക് വിളിക്കുകയും
gives me congratulations and he said, have a seat.
എന്നെ അഭിനന്ദിക്കുകയും ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു.
He said, I'm sorry, the company is shutting down.
എന്റെ എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, കമ്പനി അടച്ച് പൂട്ടാൻ പോവുകയാണ്.
If it was before marriage, I could have taken it.
വിവാഹത്തിന് മുൻപായിരുന്നെങ്കിൽ അതെനിക്ക് സഹിക്കാമായിരുന്നു.
First day after I joined, after marriage,
വിവാഹത്തിന് ശേഷം ഞാൻ ജോലിയിൽ പ്രവേശിച്ച ആ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്.
At that time I did not have a mobile phone.
എനിക്ക് അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു.
6 o'clock I reached home.
6 മണിക്ക് ഞാൻ ഭവനത്തിൽ തിരിച്ചെത്തിയ ശേഷം
I said, praise God, to my wife.
ഞാൻ എന്റെ ഭാര്യയോട് ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു.
She said, this is unusual.
എന്നോട് അവൾ പറഞ്ഞു, ഇത് അവിചാരിതമായിട്ട്, ഇത് സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യമാണല്ലോ.
She brought a cup of tea.
എനിക്ക് ഒരു ചായ കൊണ്ടുവന്നു.
And I said, honey, I lost my job.
ഞാൻ അവളോട് പറഞ്ഞു, എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു.
What? You know what she said?
എന്താണ് അവൾ പറഞ്ഞതെന്ന് അറിയാമോ?
What will I tell to my family?
എന്റെ കുടുംബത്തോട് ഞാൻ എന്ത് പറയും?
Question.
ചോദ്യങ്ങൾ.
I know you have questions.
നിങ്ങളുടെ ജീവിതങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം.
This is a prophet asking question to God.
ഈ പ്രവാചകൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
And what is the question?
എന്താണ് താൻ ചോദിക്കുന്ന ചോദ്യം?
How can you use somebody who is more terrible like Babylonians to judge Judah?
ബാബിലോന്യരെ പോലെ മോശമായ ഒരു കൂട്ടരെ കൊണ്ട് എങ്ങനെ യഹൂദയെ ന്യായം വിധിക്കുവാൻ നിനക്ക് കഴിയും?
He says, they are more treacherous than Judah, Lord.
യഹൂദയേക്കാൾ അവിടെയുള്ളവരെക്കാൾ വളരെ മോശപ്പെട്ടവരാണ്, ഏറ്റവും അധമന്മാരാണ് ഈ ബാബിലോനിയർ.
Or let me tell you, God like this, Judah is more treacherous than Babylonians. Judah is more treacherous. Let's put it otherwise also.
Yeah, namukku matte verum nilai chindichu kaniya lehudanmar ehudeyil ullavar ee babylonirekkal moshakaraanu vicharikkya.
But Lord, I can't understand, how can you use them to punish the nation of Judah?
Ee ehude enna rashtrathe ന്യായം വിധിക്കുവാൻ ശിക്ഷിക്കുവാൻ നിനക്ക് എങ്ങനെ ബാബിലോന്യരെ ഉപയോഗിക്കുവാൻ കഴിയുന്നു?
Now Habakkuk had problem of faith here.
ഇവിടെ ഹബക്കുക്കിന് വിശ്വാസത്തിന്റെ തട്ടിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു.
Now how did he deal with it? And when we come to chapter 3, there is a magnificent prayer and a commitment to the sovereign God.
എങ്ങനെ താൻ അത് കൈകാര്യം ചെയ്തു എന്നും മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ താൻ സമർപ്പിക്കപ്പെട്ടവനായി പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതായി നാം കാണുന്നു.
3 chapters and 3 titles.
മൂന്ന് അധ്യായങ്ങളും മൂന്ന് തലക്കെട്ടുകളും.
First chapter, the title is worry and wandering.
ഒന്നാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ആകുലതയും അതിനോട് ചേർന്ന് ഊടാടി നടക്കുന്ന ഒരു അനുഭവം.
Chapter 2, we have the title watching and waiting.
രണ്ടാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് കാത്തിരുന്ന് കർത്താവിനായി പ്രത്യാശിക്കുന്നു.
And chapter 3, the title is worship and praise.
മൂന്നാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ആരാധനയും സ്തുതിയും സ്തോത്രവും.
Now did you see the sequence? In chapter 1 he is worrying, he is a worrying prophet.
ഒന്നാമത്തെ അധ്യായത്തിൽ താൻ വളരെയധികം ആകുലപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു.
And from worry to wandering in chapter 3 he is coming to worship and praise.
അവിടെ ആ ആകുലതയുടെ അവസരങ്ങളിൽ നിന്നും മനോഭാവത്തിൽ നിന്നും താൻ ഊടാടി ചുറ്റി സഞ്ചരിക്കുകയും അതിനുശേഷം ദൈവസന്നിധിയിലേക്ക് ആരാധനാത്മകമായ ഹൃദയത്തോടുകൂടി കടന്നു വരികയും ചെയ്യുന്നു.
And what is the key words of Habakkuk?
എന്താണ് ഹബക്കുക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം?
Chapter 2 verse 4.
രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം.
Now this is the verse that binds all chapters.
ഈ വാക്യമാണ് ഈ മൂന്ന് അധ്യായങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും.
But the just shall live by his faith.
നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും.
Now this is the words taken by Paul and he brings to Romans chapter 1 verse 17.
ഈ വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്.
Maybe somebody please read, help us in reading. Romans chapter 1 verse 17.
റോമലേഖനം ഒന്നാം അധ്യായത്തിന്റെ 17-ാം വാക്യം ആരെങ്കിലും വായിച്ച് സഹായിച്ചാലും.
Somebody can read Galatians chapter 3 verse 11 after that.
ഗലാത്യലേഖനം മൂന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യം അതിനുശേഷം വേറെ ആരെങ്കിലും വായിച്ചാൽ.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The just shall live by faith. Galatians 3 chapter 3 verse 11.
ഗലാത്യലേഖനം മൂന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
And now Hebrews chapter 10 verse 38.
ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
Yes. Now, did you see what is running through from the Old Testament to New Testament?
ഇവിടെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് ഈ വിഷയം വരികയാണ്.
And it is the theme that a just shall live by faith.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അതാണ് വിഷയം.
Now come to Habakkuk chapter 2 and verse 12. Chapter 1 verse 12.
ഇവിടെ ഇനി മടങ്ങി ഹബക്കുക്കിന്റെ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കുകയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു.
Now we have to take this book in a practical context today.
ഈ പുസ്തകത്തെ അല്ലെങ്കിൽ ഈ പ്രവചനത്തെ പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ ഇന്നുള്ള പ്രായോഗികമായിട്ടുള്ള സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
There is a historical connotation to it, definitely.
ഇതിനോടുള്ള ഒരു പശ്ചാത്തലവും ഒരു ബന്ധവുമുണ്ട്.
But to the church there is a practical spiritual lesson from this prophetical book.
എന്നാൽ ഈ പ്രവചന പുസ്തകത്തിൽ നിന്നും സഭയോടുള്ള ബന്ധത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ചില പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ട്.
I have very little time. I go to the historical part first.
ഞാൻ ആദ്യമായിട്ട് ചരിത്ര ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ജൂദാ ഹാസ് സിൻഡ് അഗൈൻസ്റ്റ് ഗോഡ്.
യഹൂദ ദൈവത്തിന് എതിരായിട്ട് പാപം ചെയ്തു.
ആൻഡ് ഗോഡ് യൂസസ് ദ ചാൽഡിയൻസ് ഓർ ദ ബാബിലോണിയൻസ് ടു പണിഷ് ദിസ് നേഷൻ ഓഫ് ജൂദാ.
കൽദയരെയും ബാബിലോണിയരെയും യഹൂദരെ ശിക്ഷിക്കുവാനായി ദൈവം ഉപയോഗിച്ചു.
ദിസ് പണിഷ്മെന്റ് കുഡ് നോട്ട് ബി ടേക്കൺ ബൈ ദ പ്രോഫറ്റ് ഹബക്കൂക്ക്.
ഈ ഹബക്കൂക്കിന് ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ ശിക്ഷാക്രമം, ഈ രീതി അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല.
എ സോവറൻ ഗോഡ്, എ ഹോളി ഗോഡ്, എ പവർഫുൾ ഗോഡ്, ഹൗ ക്യാൻ ഡു such a thing to the nation of Judah.
പരിശുദ്ധനായ ദൈവം, സർവാധികാരിയായ ദൈവം എങ്ങനെ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രത്തെ, യഹൂദയെ ശിക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു?
And we see the prophet's question in chapter 1.
ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ചോദ്യം ചെയ്യുന്നതാണെന്നും
From verse 2 to 4 we see the questioning of Habakkuk to God.
ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഹബക്കൂക്കിനെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു.
What is he saying there?
ഇവിടെ അവിടെ എന്താണ് താൻ പറയുന്നത്?
I cry to you O God, violence and violence.
യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുകയും ചെയ്യും.
Why do you show me iniquity? Verse 3.
മൂന്നാം വാക്യത്തിൽ നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും.
Therefore the law is powerless.
നാലാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു.
Now this is the prophet's question to God here.
ഇവിടെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന പ്രവാചകന്റെ ചോദ്യങ്ങളാണ് നാം വായിച്ചത്.
Look around the world today.
ഇന്ന് ലോകത്തിലേക്ക് നോക്കുക.
Especially the Middle East.
പ്രത്യേകിച്ചും ഈ മധ്യപൂർവ്വ ദേശങ്ങളിലേക്ക് നോക്കുക.
What is happening? Violence, violence and violence.
എന്താണ് സംഭവിക്കുന്നത്? അക്രമങ്ങളും അക്രമങ്ങളും, അതിനോട് അക്രമങ്ങളും നടക്കുന്നു.
Treacherous killing by people who have become so violent against mankind.
ഇവിടെ മനുഷ്യവർഗത്തോടെ യാതൊരു ദയയുമില്ലാതെ അതിക്രമം കാണിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ കാണുവാൻ കഴിയുന്നു.
The same question was asked by prophet Habakkuk to God at that time.
ആ സമയത്ത് ഹബക്കൂക്ക് ഇതേ ചോദ്യം തന്നെ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി.
And this word violence comes in this book for at least 6 times.
ആറ് പ്രാവശ്യം അതിക്രമം അക്രമം എന്നുള്ള ഭാഗം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു.
Genesis chapter 6 verse 11 earth was corrupt and it was filled with violence.
ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ 11th വാക്യത്തിൽ ഭൂമി മുഴുവൻ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു.
Psalms 11 verse 5 God hates the soul that does violence.
ആ 11th സങ്കീർത്തനത്തിന്റെ 4th വാക്യത്തിൽ 5th വാക്യത്തിൽ നാം വായിക്കുന്നു, അതിക്രമം ചെയ്യുന്ന മനുഷ്യനെ ദൈവം വെറുക്കുന്നു.
Ezekiel chapter 7 verse 11 we read about the violence in Israel.
എസെക്കിയേലിന്റെ പ്രവചനം 7th അധ്യായത്തിന്റെ 11th വാക്യത്തിൽ ഇസ്രായേലിൽ നടമാടിക്കൊണ്ടിരുന്ന അതിക്രമത്തെക്കുറിച്ച് നാം കാണുന്നു.
Chapter 11 verse 12 the kingdom of God suffers violence.
മത്തായിയുടെ സുവിശേഷം 11th അധ്യായത്തിന്റെ 12th വാക്യത്തിൽ ദൈവരാജ്യം അതിക്രമം ബലാത്കാരം ചെയ്യപ്പെടുന്നു എന്നാണ് വായിക്കുന്നത്.
Let me give you the statistics how many people were killed in injury.
എല്ലാ നൂറ്റാണ്ടിലും എത്ര പേർ വീതം കൊല ചെയ്യപ്പെട്ടു എന്നുള്ള അതിന്റെ ഒരു കണക്ക് ഞാനൊന്ന് പറയട്ടെ.
17th century 3.3 million people were killed in violence.
17th നൂറ്റാണ്ടിൽ 33 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു.
In 18th century 5.2 million people were killed in violence.
18th നൂറ്റാണ്ടിൽ 52 ലക്ഷം പേർ കൊല്ലപ്പെട്ടു.
And in 19th century 5.5 million people were killed in violence.
19th നൂറ്റാണ്ടിൽ 55 ലക്ഷം പേർ കൊല്ലപ്പെട്ടു.
And in 20th century 30 million people are killed in violence.
20th നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ 3 കോടിയിലധികം ജനം കൊല്ലപ്പെടുകയുണ്ടായി.
We all have the right to call and question God like Habakkuk cried, Lord, violence and violence. But there is a deeper truth to it when we read chapter 1 verse 12.
നമുക്ക് ഓരോരുത്തർക്കും ഹബക്കൂക്ക് ദൈവത്തോട് ചോദ്യം ചെയ്തതുപോലെ, ദൈവമേ, എന്തുകൊണ്ട് ഇതുപോലെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും നടമാടുന്നു എന്ന് ചോദിക്കുവാൻ കഴിയും. എന്നാൽ അത് ഈ ഹബക്കൂക്കിന്റെ പ്രവചനം 1st അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഉത്തരം നാം കാണപ്പെടുന്നു.
In verse 12.
12th വാക്യത്തിൽ
I really thank God for verse 12 of chapter 1.
ഈ വാക്യത്തിന്റെ 12th വാക്യത്തെ ഓർത്തിക്കുന്നു.
Are you not from everlasting?
എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ?
Oh Lord my God, my holy one.
ഓ എന്റെ ദൈവമായ യഹോവേ, നീ പരിശുദ്ധനല്ലയോ?
We shall not die.
ഞങ്ങൾ മരിക്കയില്ല.
Oh Lord, you have appointed them for judgment.
നീ അവരെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു.
Oh Rock, you have marked them for correction.
പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു.
But before he said this statement to God,
ദൈവത്തോട് ഈ പ്രസ്താവന പറയുന്നതിന് മുമ്പ്
God replied to Habakkuk's question in verse 5 chapter 1.
ഈ 1st അധ്യായത്തിന്റെ 5th വാക്യത്തിൽ ഹബക്കൂക്കിന്റെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം പറയുന്നതായിട്ട് നാം കാണുന്നു.
Prophet Habakkuk, you asked a question to me, right?
പ്രവാചകനായ ഹബക്കൂക്കെ, നീ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം ഞാൻ പറയാം.
It is good that you asked me a question about violence. Let me answer you now.
ഈ അക്രമത്തെ കുറിച്ച് നീ എന്നോട് ചോദ്യം ചോദിച്ചത് വളരെ നല്ല കാര്യമാണ്. ഇനി ഞാൻ അതിന്റെ ഉത്തരം നിന്നോട് പറയാം.
God replies in verse 5 of chapter 1.
1st അധ്യായത്തിന്റെ 5th വാക്യത്തിൽ ദൈവം ഹബക്കൂക്കിനോട് മറുപടി പറയുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. കാലത്ത് ഒരു പടിയും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല.
വാട്ട് ഇസ് ദാറ്റ് ആൻസർ? ഇറ്റ് ഇസ് റിട്ടൺ ഇൻ വേഴ്സ് 6 ഓൾസോ.
ആറാം വാക്യത്തിലും അത് എഴുതിയിട്ടുണ്ട്, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും, അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളം സഞ്ചരിക്കുന്നു.
ഡിഡ് യു ഹാവ് ലിസൺ ടു ദാറ്റ് ആൻസർ ഓഫ് ഗോഡ്?
ദൈവത്തിന്റെ ആ ഉത്തരം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടുവോ?
ഹബക്കുക്ക്, ഓപ്പൺ യുവർ ഇയേഴ്സ്, ഐ ആം ഗോയിംഗ് ടു ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ.
ഹബക്കുക്കേ, നിന്റെ ചെവികളെ തുറക്കുക, ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം.
ഐ വിൽ വർക്ക് എ വർക്ക് ഇൻ യുവർ ഡേ.
നിങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ നാളുകളിൽ ഞാൻ ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ പോകുകയാണ്.
വിച്ച് യു ആർ നോട്ട് ഗോയിംഗ് ടു ബിലീവ് ഇറ്റ്.
നീ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തിയെ ഞാൻ ചെയ്യാൻ
പോകുകയാണ്. ഈവൻ ദോ ഐ ടെൽ യു, യു വിൽ നോട്ട് ബിലീവ് ഇറ്റ്.
ഞാൻ നിന്നോട് പറഞ്ഞാലും നീ വിശ്വസിക്കയില്ല.
വാട്ട് ഇസ് ദാറ്റ് ലോർഡ്?
എന്താണ് കർത്താവേ അത്?
ഐ ആം റൈസിംഗ് അപ്പ് ദ ചൽഡിയൻസ്, എ ബിറ്റർ ആൻഡ് ഹസ്റ്റി നേഷൻ.
ആ കൽദേയരായ ജാതിയെ, ആ ഉഗ്രതയും വേഗതയും ഉള്ളവരെ ഞാൻ ഉണർത്തുവാൻ പോകുകയാണ്.
What kind of people they were?
അവരെത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു?
Verse 7 we read, they are terrible and dreadful people.
ഏഴാം വാക്യം, ഘോരവും ഭയങ്കരവുമായുള്ള ഒരു ജാതിയായിരുന്നു.
Verse 8, their horses are also swifter than leopard.
എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്ന, അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയുള്ളവരായിരുന്നു.
Finally in verse 9, they all come for violence.
ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്ന, അവരേവരും സംഹാരത്തിനായിട്ട് വരുന്നു.
And in verse 10, they make mockery of the king.
പത്താം വാക്യത്തിൽ നാം വായിക്കുന്ന, അവർ രാജാക്കന്മാർ നോക്കി പരിഹസിക്കുന്നു.
And God describes this Chaldeans to Habakkuk.
ഈ കൽദയരെ വേഷം മാറിയ നിലയിൽ, മനസ്സിലാകാത്ത നിലയിൽ ഹബക്കുക്കിന് മുമ്പിൽ അവതരിപ്പിച്ചു.
Habakkuk, you asked a question, right? Listen to this.
ഹബക്കുക്കെ, നീ എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ? ഇത് ശ്രദ്ധിക്കുക.
But Habakkuk replied back.
ഹബക്കുക്ക് അതിന്റെ മറുപടി മറിച്ചു പറഞ്ഞു,
ലോർഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ചാൽഡിയൻസ്. വാട്ട് യു സെഡ് ഇസ് കറക്റ്റ് അബൌട്ട് ചാൽഡിയൻസ്.
കൽദയരെ കുറിച്ച് ദൈവമേ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്.
ബട്ട് ഹൗ കുഡ് സംബഡി ഹൂ ഈസ് മോർ വയലന്റ് ദാൻ ദ നേഷൻ ഓഫ് ജൂഡ കുഡ് ബി യൂസ് ടു പണിഷ് ദ നേഷൻ ഓഫ് ജൂഡ.
യഹൂദയേക്കാൾ മോശമായവരെ കൊണ്ട് എങ്ങനെ യഹൂദരെ ശിക്ഷിക്കുവാൻ നിനക്ക് കഴിയും എന്നുള്ളതാണ് ഹബക്കുക്കിന്റെ ചോദ്യം.
Now that is the question.
അതാണ് ചോദ്യം.
And he is not able to understand in his mind how could God use them.
ദൈവത്തിനെ എങ്ങനെ ഈ കൽദയരെ, യഹൂദരെ ശിക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഹബക്കുക്കിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല.
That is what is happening in our life.
നമ്മുടെ ജീവിതങ്ങളിലും ഇന്ന് സംഭവിക്കുന്നത് അതുതന്നെയാണ്.
Questions and questions and questions in all of our lives.
നമ്മുടെ ജീവിതങ്ങളിൽ ചോദ്യങ്ങൾക്ക് പുറകെ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്.
Now a 5-year-old son asks a father like this.
അഞ്ചു വയസ്സുള്ള ഒരു മകൻ ഒരിക്കൽ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചു,
പപ്പ, ഹെലികോപ്റ്റർ എങ്ങനെ പോകുന്നത്? How does this helicopter plane go like that? How does it go? The father says,
പിതാവ് ഇങ്ങനെ പറഞ്ഞു,
you have the right to ask the question.
നിനക്ക് ആ ചോദ്യം ചോദിക്കുവാനുള്ള അവകാശമുണ്ട്.
But
എന്നാൽ,
യു ഡോണ്ട് ഹാവ് ദ മെച്യൂരിറ്റി ടു അണ്ടർസ്റ്റാൻഡ് മൈ ആൻസർ.
എന്നാൽ അതിനുള്ള ഉത്തരം മനസ്സിലാക്കുവാനുള്ള പക്വത നിനക്കില്ല.
ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്?
അത് നിങ്ങൾക്ക്
മനസ്സിലായോ? ദ സൺ ഹാസ് ദ റൈറ്റ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ, ഹൗ എ പ്ലെയിൻ ഫ്ലൈസ് ലൈക് ദാറ്റ്.
ഒരു പ്ലെയിൻ എങ്ങനെ പറക്കുന്നു എന്നുള്ള അവകാശം പുത്രനുണ്ട്.
ദ നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ഗിവൻ ബൈ ദ ഫാദർ.
എന്നാൽ ആ ചോദ്യത്തിന് പിതാവ് നൽകുന്ന ഉത്തരം മനസ്സിലാക്കുവാനുള്ള പക്വത, പ്രായം പൂർത്തി അവനായിട്ടില്ല.
വൈ?
എന്തുകൊണ്ട്?
ബിക്കോസ് ദ ഫാദർ is going to explain in scientific terms. It has the fundamental theory of gravity and thermodynamics, and he is going to use all those terms. And the son says, better the plane fly like that, I don't want to listen to it.
ശാസ്ത്രീയമായ നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം പിതാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള പ്രായപൂർത്തി പുത്രനില്ല എന്നുള്ളതാണ്.
That is what God is saying to us, my dear sister, my dear brother.
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, ഇത് തന്നെയാണ് ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത്.
You ask question, but if you don't have the spiritual maturity to understand the answer to the question.
നിനക്ക് ചോദ്യം ചോദിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാൽ ഞാൻ തരുന്ന ഉത്തരം മനസ്സിലാക്കുവാനുള്ള ആത്മീയ പക്വത നിനക്കില്ല.
I asked that question after my marriage. Lord, why did I lose my job?
എന്റെ വിവാഹത്തിന് ശേഷം ഞാൻ ദൈവത്തോട് ആ ചോദ്യം ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ട് എന്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു?
After 5 years.
അഞ്ചു വർഷത്തിന് ശേഷം,
my wife was diagnosed with a life threatening disease.
ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു രോഗത്താൽ എന്റെ വൈഫ് ബാധിതയായി തീർന്നു.
Immediately after another year, we were blessed with a baby that had hole in the heart, and she was almost like a vegetable in the bed.
ഒരു വർഷത്തിന് ശേഷം ദൈവം ഞങ്ങൾക്കൊരു പെൺപൈതലിനെ തന്നു. അവളുടെ ഹൃദയത്തിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
Questions everywhere and every time.
എവിടെ നോക്കിയാലും എപ്പോ നോക്കിയാലും ചോദ്യങ്ങൾ മാത്രം.
But God says,
ദൈവം പറഞ്ഞു
യു ഹാവ് ദി റൈറ്റ് ടു ആസ്ക് ദി ക്വസ്റ്റ്യൻ
ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിനക്കുണ്ട്
ബട്ട് യു ഹാവ് നോട്ട് ഗ്രോൺ അപ് ടു അണ്ടർസ്റ്റാൻഡ് മൈ ആൻസർ
എന്നാൽ ഈ ഉത്തരം മനസ്സിലാക്കാനുള്ള പക്വത നിനക്കില്ല
ദിസ് evening time
ഇന്ന സന്ധ്യാസമയത്ത്
my dear brothers and sisters I know you have questions
എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾക്ക് ചോദ്യമുണ്ടെന്ന് എനിക്കറിയാം
possibly I cannot or anybody can answer those questions
നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഞങ്ങൾക്കാർക്കും സാധ്യമല്ല
prophet read that one once again
ഹബക്കൂക്കിനോട് ചേർന്ന് നമുക്ക് ആ ഒന്നാമത്തെ അധ്യായത്തിന്റെ 12 വാക്യം ഒന്ന് വായിക്കാമോ
that is the answer to your question
നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അതാണ്
what is the answer are you not from everlasting
നീ പുരാതനമേ ഉള്ള ദൈവമല്ലയോ
യു നോ വാട്ട് വി ഹാവ് ടു ഡു അറ്റ് ദാറ്റ് ടൈം
ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ
ട്രസ്റ്റ് ദ കാരക്ടർ ഓഫ് ഗോഡ്
ദൈവത്തിന്റെ സ്വഭാവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്
ദാറ്റ് ഇസ് ദി ആൻസർ
അതാണ് അതിന്റെ അർത്ഥം
ദാറ്റ് ഇസ് ദി ആൻസർ
അതാണ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം
സിസ്റ്റർ ഇഫ് യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് ബ്രദർ ഇഫ് യു ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് ദിസ് ഇസ് മൈ ആൻസർ വിച്ച് ഹബക്കൂക്ക് സെഡ് ഹിയർ
എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഹബക്കൂക്കിനോട് പറഞ്ഞ ഉത്തരം ഇത് തന്നെയാണ്
വാട്ട് ഇസ് ദാറ്റ് ഹി സേസ് ആർ യു നോട്ട് ഫ്രം എവർലാസ്റ്റിംഗ്
ഹബക്കൂക്ക് ചോദിക്കുകയാണ് നീ പുരാതനമേ ഉള്ള ദൈവമല്ലേ
ഓ നോട്ട് മൈ ഗോഡ് മൈ ഹോളി വൺ
ഓ എന്റെ പരിശുദ്ധനായ എന്റെ ദൈവമായ യഹോവേ
ഓ വി ഷാൽ നോട്ട് ഡൈ
ഞങ്ങൾ മരിക്കയില്ല
And that is what the exchange between Habakkuk is happening here.
ഇവിടെ ആണ് ദൈവവും ഹബക്കൂക്കുമായിട്ടുള്ള ഒരു കൈമാറ്റം നടക്കുന്നത്.
Now in any incident in history, God is in control of all situations.
നം ചരിത്രത്തിലെ ഏത് സംഭവം പരിശോധിച്ചാലും എല്ലാ സാഹചര്യങ്ങളുടെയും മേൽ ദൈവത്തിന് അധികാരമുണ്ട് നിയന്ത്രണമുണ്ട് എന്ന് കാണുവാൻ കഴിയും.
Now there are four principles how God works.
ദൈവം പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള നാല് പ്രമാണങ്ങൾ ഉണ്ട്
I'm going to say that.
അത് ഞാൻ പറയുവാനായിട്ട് പോവുകയാണ്
If you study history, if you study church history, if you study God's working in history, these are four principles.
സഭാ ചരിത്രവും ദൈവം ചരിത്രത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് നാം പഠിക്കുമ്പോൾ ഈ ലഭിക്കുന്ന നാല് പ്രമാണങ്ങളാണ് അതിലുള്ളത്
നമ്പർ 1
ഒന്നാമതായിട്ട്
History, regardless of how it seems to us, it is under God's control.
ചരിത്രം അത് എങ്ങനെ തന്നെ നമുക്ക് കാണപ്പെട്ടു എങ്കിലും ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്
We can see the finger of God in the history, in all situations and circumstances, in all dispensations.
എല്ലാ യുഗങ്ങളിലും ചരിത്രത്തിൽ ദൈവത്തിന്റെ കൈവിരലുകളുടെ പണി നമുക്ക് കാണുവാൻ കഴിയും.
He has started the historical, he is it.
ആ ചരിത്രവർക്കം താൻ തുടങ്ങി അത് താൻ അവസാനിപ്പിക്കുകയും ചെയ്യും.
So that is why we may be puzzled with what is happening in the contemporary situation.
ഈ ആനുകാലികമായ സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ഒരുപക്ഷെങ്കിൽ നാം ചഞ്ചലപ്പെട്ടേക്കാം.
But in all this God's control is there
എന്നാൽ ഇതിലെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണമുണ്ട് എന്ന് മനസ്സിലാക്കണം
നമ്പർ 2
രണ്ടാമതായിട്ട്
history follows a divine plan
ചരിത്രം ഒരു ദൈവികമായ പദ്ധതിയെ പിന്തുടരുകയാണ്
any event happening in this world is not accidental
ഈ ലോകത്തിൽ നടക്കുന്ന ഏത് സംഭവം എടുത്താലും അത് ആകസ്മികമായി നടക്കുന്ന ഒരു സംഭവമല്ല
and church is in the center of God's plan
ദൈവത്തിന്റെ പദ്ധതിയുടെ മധ്യത്തിലാണ് സഭ ഇന്നിരിക്കുന്നത്
that is the second one
അതാണ് രണ്ടാമത്തേത്
third one
മൂന്നാമത്തേത്
history follows a divine timetable
ദൈവത്തിന്റേതായിട്ടുള്ള ദൈവികമായ ഒരു കാലക്രമത്തെ ആണ് ചരിത്രം പിന്തുടരുന്നത്
and fourth one
നാലാമത്
History is bound up with divine kingdom.
ദൈവികമായ രാജ്യത്തെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ചരിത്രങ്ങളും നിൽക്കുന്നത്
So these are the four principles upon which God is in control of all historical dispensational situation and circumstances.
യുഗപരമായിട്ടും ചരിത്രപരമായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം നിയന്ത്രിക്കുകയും ദൈവം ഒന്നിച്ചു നിർത്തുകയും ചെയ്യുന്നത് ഈ നാല് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
But
എന്നാൽ
if only we affirm our faith in the character of God
ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മുടെ വിശ്വാസം നാം എത്രത്തോളം ഊട്ടിയുറപ്പിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ
go to old testament in the book of genesis
നാം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ
don't take that this history of noah
നോഹയുടെ ചരിത്രം നോക്കുമ്പോൾ
have you ever thought a man like noah kept on doing the covenant the commandment of god
devathinte kalpana noahye pole oru manushyan engane thodarmanamayittu cheydu ennu eppozhengilum chindichittundo
a man who has never seen rain and he believes and he puts his faith in god who describes rain
adine munpu mazha kandittillatha oru manushyan devathinte vaakku kettu ഇനിയും പോകുന്ന ഒരു മഴയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങളെ നടത്തുകയാണ്
ഇഫ് വി വേർ ഇൻ ദ പ്ലേസ് ഓഫ് നോഹ
നാം നോഹയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ
വാട്ട് വി വുഡ് ഹാവ് ഡൺ വാട്ട് ഐ വുഡ് ഹാവ് ഡൺ
നാം എന്ത് ചെയ്തേനെ
ദൈവമേ ഒരു സാമ്പിൾ ഒന്ന് കാണിക്കാമോ Can you show me a sample of rain first? Then I will start building the ark.
ഈ മഴ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണിക്കാമോ അതിനുശേഷം ഞാൻ ഈ
കാര്യപരിപാടി തുടങ്ങാം അപ്പം What happened? Noah starts believing in the character of God.
ദൈവത്തിന്റെ സ്വഭാവത്തിൽ മോശ നോഹ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്.
Second example.
രണ്ടാമത്തെ ഉദാഹരണം.
Abraham.
അബ്രഹാമിനെ നോക്കുക.
God tells, go and offer your son Isaac.
ഇസാക്കിനെ നീ യാഗമർപ്പിക്കണം എന്ന് അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു.
In his old age, he gets a son and God says, go and offer.
തന്റെ വാർദ്ധക്യ കാലത്ത് ഈ ഒരു പുത്രനെ ലഭിച്ചതാണ്, ആ പുത്രനെ കൊണ്ട് നീ യാഗമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു.
God is giving expert in giving shock to some people.
ചിലർക്ക് ദൈവം ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ എക്സ്പെർട്ട് ആണ്.
വൺ ഓഫ് ദം ഈസ് അബ്രഹാം.
അതിലൊന്ന് അബ്രഹാം ആയിരുന്നു.
അബ്രഹാം ഈസ് വെൽ സെറ്റിൽഡ്.
അബ്രഹാം മുക്തനായിട്ടിരിക്കുന്ന ഒരു സമയമാണ്.
കാറ്റിൽ ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് ഹി ഹാഡ് എവറിഥിങ് ആൻഡ് ടിൽ ജനസിസ് ചാപ്റ്റർ 11.
പതിനൊന്നാം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം വരെ അനേകം ആടുമാടുകളും സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ.
ഗോഡ് സേസ് ഇൻ ചാപ്റ്റർ 12, ഗെറ്റ് അപ്പ്.
പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക,
ലീവ് യുവർ കൺട്രി ആൻഡ് ഗോ ടു ദാറ്റ് പ്ലേസ് വേർ ഐ ആം ഗോയിങ് ടു ഷോ യു.
ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് നീ പോകുക.
ഹൗ വിൽ ഐ ഫീൽ ഹാവിംഗ് മെയ്ഡ് എ ഗുഡ് ഹൗസ് laboring for 2 years and I get into that house after a prayer and the next day I wake up, get up, leave this place and go to some other place. How will I feel?
എനിക്ക് എങ്ങനെ തോന്നും എന്നോടെ നല്ലൊരു വീട് വെച്ച് അവിടെ കയറി താമസിക്കാൻ തുടങ്ങിയ ശേഷം അടുത്ത ദിവസം പറയുകയാണ് എഴുന്നേറ്റ് നീ വേറെ എങ്ങോട്ടേലും പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് തോന്നും?
God is an expert in giving shock treatment to some people and they deserve sometimes.
ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം എക്സ്പേർട്ടാണ് ദൈവം.
ബിക്കോസ് സം ബിലീവേഴ്സ് ലേൺ ഓൺലി ബൈ ഷോക്ക്.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രം വിശ്വാസികൾ പഠിക്കുകയുള്ളൂ.
ഐ ആം വൺ ഓഫ് ദം.
ഞാൻ അങ്ങനെയുള്ള ഒരുവനാണ്.
നൗ വാട്ട് ഷുഡ് വി ഡു ഇൻ എ പെർപ്ലെക്സിംഗ് സിറ്റുവേഷൻ വെൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിംഗ് ഇൻ മൈ ഫാമിലി.
എന്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും?
Always remember this principle.
എപ്പോഴും ഈ പ്രമാണം ഓർക്കുക.
Trust the character of God.
ദൈവത്തിന്റെ സ്വഭാവത്തിൽ വിശ്വസിക്കുക.
That will only take you to the end of the road of faith.
ആ വിശ്വാസത്തിന്റെ ആ റോഡിന്റെ ഏറ്റവും അവസാനത്തിങ്കിലേക്ക് നിങ്ങളെ അത് കൊണ്ടെത്തിക്കും.
He has the jurisprudence to give the answer or not to give the answer when we are alive.
നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനും തരാതിരിക്കുവാനുമുള്ള അധികാരം അവനുണ്ട്.
But definitely we will know the answer when we are going to see him.
നാം അവനെ കാണുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അന്ന് നമുക്ക് ലഭിക്കും.
Okay, I'm going to give you some practical solutions how to deal with situations now. Till now we were into historical background.
നാം ഇതുവരെയും ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്.
Now what should we do today as a person, as a believer, when such thing happens in my life?
ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ ആനുകാലികമായിട്ടുള്ള സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം.
കൂൾ ഡൗൺ ആൻഡ് സ്റ്റോപ്പ് ടു തിങ്ക് ഇൻ ദാറ്റ് സിറ്റുവേഷൻ.
അങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ കൂടുതൽ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഓർക്കേണ്ടത്.
Now when we shut up and think, we begin to sort things out and allow the light of God to shine into our situation.
നാം നമ്മുടെ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മൗനമായിട്ടിരുന്ന ദൈവത്തിങ്കൽ പ്രത്യാശ വെച്ചാൽ ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ആ പ്രശ്നങ്ങളിൽ ഉദിക്കുവാനായിട്ടിടയായി തീരും.
Okay. Now when we stop to think,
നാം ചിന്തിക്കുന്നത് നിർത്തുമ്പോൾ,
God starts working.
നാം വ്യാകുലപ്പെടുന്നത് നിർത്തുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും.
God cannot work when I am thinking and worrying.
ഞാൻ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ
possible at all. Either you worry or you trust God.
ഒന്നുകിൽ നീ വ്യാകുലപ്പെടുക അല്ലെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുക.
I was telling in today's sisters meeting about my experience.
എന്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ സഹോദരിമാരുടെ യോഗത്തിൽ പറയുകയായിരുന്നു.
I am telling this for the glory of God and to encourage you.
ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ദൈവനാമഹത്വത്തിനായിട്ടും ഞാൻ പറയുകയാണ്.
Please don't misunderstand me in any way.
എന്നെ വേറൊരു നിലയിലും തെറ്റിദ്ധരിക്കരുത്.
Since 12 years my wife is suffering from a life threatening disease.
ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രത്യേകമായ രോഗത്താൽ ബാധിതയാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് എന്റെ ഭാര്യ.
She has only 47% kidney working and 64% lungs working.
47% കിഡ്നിയും 64% ലങ്സും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ.
CMC doctors said she will survive only for 5 years.
5 വർഷം കൂടി മാത്രമേ അവൾ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ വെല്ലൂരിലെ ഡോക്ടേഴ്സ് പറഞ്ഞു.
In 2006
ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞത്.
I said, doctor, what are you telling?
ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എന്താണ് ഡോക്ടറെ അങ്ങനെ പറയുന്നത്?
Yes. This is the prognosis and nothing more than that.
ഇതാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തത്തിന്റെ റിസൾട്ട്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല.
Do you think I will not have questions?
ഞാനിത് ചോദ്യം ചെയ്യത്തില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
ഐ ഹാഡ് ക്വസ്റ്റ്യൻസ്.
എനിക്ക് ചോദ്യങ്ങളുണ്ട്.
ടു സ്മോൾ ഡോട്ടേഴ്സ്.
എനിക്ക് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ്, പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്.
ഹു ആർ ഗ്രോയിങ് അപ്പ്.
അവർ വളർന്നു വരുന്നതേ ഉള്ളൂ.
ആൻഡ് ദ ഡോക്ടർ സേസ് ഓൺലി 5 ഇയേഴ്സ് ലൈഫ്.
ഡോക്ടർ പറയുന്നു അവൾക്ക് 5 വർഷം കൂടി മാത്രമേ ജീവിതമുള്ളൂ.
വാട്ട് ഹി സെഡ് ഈസ് കറക്റ്റ്. ഐ അഗ്രി ടു ഹിസ് പോയിന്റ്.
അവന്റെ ആ ഡോക്ടർമാരുടെ അഭിപ്രായത്തെ ഞാൻ അംഗീകരിക്കുന്നു.
ക്വസ്റ്റ്യൻസ്,
ചോദ്യങ്ങൾ.
What do I do?
ഞാൻ എന്ത് ചെയ്യും?
I did these 4 things.
ഞാൻ ഈ 4 കാര്യങ്ങൾ ചെയ്തു.
I took out my worry and thoughts and I focused on God's character.
ഞാൻ എന്റെ വ്യാകുലങ്ങളെല്ലാം എടുത്തു മാറ്റിയ ശേഷം ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഞാൻ ആശ്രയിച്ചു. അതിൽ വിശ്വസിച്ചു.
I came back home.
ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു.
I told to my wife and children, go out of my room, please let me spend time with God.
ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും മുറിയിൽ നിന്ന് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു, ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ.
Long probably at least 6 to 8 in a day I used to wail and wail and wail and cry, Lord, I want my wife alive.
6 മുതൽ 8 മണിക്കൂർ വരെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിച്ച് ദൈവമേ എനിക്ക് എന്റെ ഭാര്യയെ തിരിച്ചറിയണം എന്ന് പറയുകയുണ്ടായി.
I cannot think a life without my wife.
എന്റെ ഭാര്യയെ കൂടാതെ ഉള്ള ഒരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ കഴിയയില്ല.
And I used to say, God, can you see these daughters? Who will rear them up? Who will bring them up?
ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഈ കുഞ്ഞുങ്ങളെ കാണുന്നില്ലേ, ആര് അവരെ വളർത്തും എന്ന് ചോദിച്ചു.
Do you want that this thing to happen in my life?
എന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ?
I used to wail and cry like that.
ഞാൻ വളരെയധികം നിലവിളിക്കുകയും കരയുകയും ചെയ്തു.
When I was praying like that.
ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ
one verse came into my mind.
എന്റെ മനസ്സിലേക്ക് ഒരു വാക്യം കടന്നു വന്നു.
You shall see your children's children.
നീ നിന്റെ കുഞ്ഞുങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും കാണും.
I said, Lord,
If
that is the promise you are giving to me,
adana nee enikku tharuna vaagdathamengil,
that should be the promise to my wife also. She should see her children's children. Praise the Lord.
Aa vaagdatham ende bhaarikkum nalganam, avalum ende kunjungalde kunjungale kaananam.
She is alive today.
Aval innum jeevikkunnu.
I went back to the same doctor who said this statement.
Ennode parai ee prasthavana paranja doctor edikkal njan madangi poi.
Dr. George T. John from the nephrology department.
Nephrology department lo Dr. George T. John aanu ee paranjathu.
We were going throughout after 5 years. I asked the question once back to him.
Anju varshathin shesham njan aa chodyam aa doctor odu chodichu.
Sir, you said she will die.
Sir, avul marikkum ennu thangal paranju vallo.
Yes, I said.
Njan angane paranju, seriyana.
He was taking the file and he was looking at the papers.
File eduthitta paper lokka than nokki.
I think she has crossed the danger mark.
അപകട രേഖ അവൾ കടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു.
He asked a question.
താനോട് ചോദിച്ചു.
I have noticed one thing in you both's life.
നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി.
You keep always smiling.
നിങ്ങൾ എപ്പോഴും ചിരിക്കുന്നു.
When I said she will die, still you are smiling. I don't understand that.
അവൾ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും നീ ചിരിച്ചു, അതെനിക്ക് മനസ്സിലാകുന്നില്ല.
He said like this.
താൻ ഇങ്ങനെ പറഞ്ഞു.
People like you, if I get 10 patients in a day, my day will be so wonderful.
നിന്നെ പോലുള്ള 10 പേഷ്യന്റ്സിനെ എനിക്ക് കിട്ടിയാൽ എന്റെ ആ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്.
ഐ ആസ്ക്ഡ് ദ ഡോക്ടർ എ ക്വസ്റ്റ്യൻ.
ഞാൻ തിരിച്ച് ഡോക്ടറോട് ചോദ്യം ചോദിച്ചു.
സാറാണോ ഞങ്ങളെ ചികിത്സിക്കുന്നത്? ഞങ്ങളാണോ സാറിനെ ചികിത്സിക്കുന്നത്? അതെങ്ങനെയാകാം? ഹാവ് യു എവർ തോട്ട് ദ ജോയ് ഇൻ അവർ ഫേസ് കാൻ ഇംപാക്ട് സംബഡി?
നമ്മുടെ മുഖത്തെ സന്തോഷം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ സന്തോഷിക്കുക,
ദാറ്റ് ഈസ് ഫെയ്ത്ത്.
അതാണ് വിശ്വാസം.
Yes. Did you understand that?
അത് മനസ്സിലായോ?
Faith is not a one-time match, my dear brother.
ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു കാര്യമല്ല.
It is a way of life.
അത് ഒരു ജീവിതശൈലിയാണ്.
This is where I think we have failed.
ഇവിടെയാണ് നാം പരാജയപ്പെടുന്നത്.
Next month, on 1st of the next month, if the salary does not come to our bank,
നമ്മുടെ ബാങ്കിലേക്ക് അടുത്ത മാസം 1st ശമ്പളം വന്നില്ലെങ്കിൽ
ഞാൻ പേടിപ്പിക്കുമല്ലോ കേട്ടോ. What will be our reaction?
നമ്മുടെ പ്രതികരണം എന്തായിരിക്കും?
If faith is a way of life,
ജീവിതശൈലിയായിട്ട് വിശ്വാസം ഇരിക്കുന്നുവെങ്കിൽ,
that is what Bible teaches and Christ demands, my dear sister.
ഇത് തന്നെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.
Otherwise we are fooling God. Let me tell you, we are fooling God.
അല്ലെങ്കിൽ നാം ദൈവത്തെ മടയനാക്കുകയാണ്.
If we are not living a faith as a way of life, we are fooling God.
നാം ഒരു വിശ്വാസം ഒരു ജീവിതശൈലിയായി അവലംബിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തെ മടയനാക്കുകയാണ്.
We are very good in preaching about faith.
നാം വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ വളരെ നല്ലവരാണ്.
We are very good in preaching from Hebrews chapter 11.
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുവാൻ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം.
ബട്ട്
എന്നാൽ
If we remove the support systems of our life, where we will stand today?
നമ്മുടെ ജീവിതത്തിൽ നമ്മെ താങ്ങി നിർത്തുന്ന എല്ലാ സംവിധാനങ്ങളും മാറ്റപ്പെട്ടാൽ നാം എവിടെ നിൽക്കും?
That is a great question.
അതൊരു വലിയൊരു ചോദ്യമാണ്.
I always preach like this.
ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കും.
For a second, if God removes his hand from us, what will happen?
നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവം തന്റെ കരം ഒരു സെക്കൻഡ് ഒന്ന് പിൻവലിച്ചാൽ എന്ത് സംഭവിക്കും?
Have you ever thought about it?
അതിനെക്കുറിച്ച് നിങ്ങൾ
ചിന്തിച്ചിട്ടുണ്ടോ? It doesn't take God to take his hand much time.
ദൈവത്തിന്റെ കരം മാറ്റുവാൻ ദൈവത്തിന് അധികം സമയം വേണ്ട.
A second if he removes it.
ഒരു സെക്കൻഡ് താൻ തന്റെ കരം മാറ്റിയാൽ
finished.
നമ്മൾ അവസാനിക്കും.
In what we take pride so much.
നാം ഇന്ന് അഹങ്കാരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ.
In our knowledge,
നമ്മുടെ അറിവിൽ,
in our beauty,
നമ്മുടെ സൗന്ദര്യത്തിൽ,
in our family name,
നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ,
etc. If God takes that hand for a second, oh, I'm finished.
ആ ദൈവം തന്റെ കരം അതിൽ നിന്നൊക്കെയും ഒരു സെക്കൻഡ് ഒന്ന് മാറ്റിയാൽ നാം ഇല്ലാതെയാകും.
My dear brothers and sisters,
എന്റെ പ്രിയ സഹോദരന്മാരെ,
have we made faith as a one-time act?
നമ്മുടെ ജീവിതാവശ്യം നടന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നുവോ അത് തുടർമാനമായി സംഭവിക്കുന്ന ഒരു
കാര്യമായിട്ടിരിക്കുന്നു.
അതാണ് ഹബക്കുക്കിനെ ദൈവം പഠിപ്പിക്കുന്ന കാര്യം.
He kept on asking questions.
ഹബക്കുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു.
But thank God for verse 12 of chapter 1.
ഒന്നാം അധ്യായത്തിന്റെ 12ാം വാക്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
And then he says in verse 13.
അതിനുശേഷം 13ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു.
Oh, what a verse that is. You are of purer eyes than to behold evil.
ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് നീ.
And cannot look on wickedness.
പീഡനം കാണുവാൻ കഴിയാത്തവനാണ്.
And then he asked another question. Why do you look on those who deal treacherously?
ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നത് എന്തുകൊണ്ടാണ്?
ഓ, he's asking questions. He goes one step ahead and two steps back.
ഒരു പടി മുമ്പോട്ട് പോയിട്ട് രണ്ട് പടി പുറമോട്ട് താൻ വരിക.
In verse 12 he says, you are of everlasting.
പന്ത്രണ്ടാം വാക്യത്തിൽ നീ പുരാതനായ ദൈവമാണെന്ന് താൻ പറയുന്നു.
You are holy one.
നീ പരിശുദ്ധനാണെന്ന് പറയുന്നു.
Oh, you anointed them for judgment.
നീ ഒരു ദിവസത്തെ ന്യായവിധിക്കായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു.
You cannot behold evil.
നീ ദോഷം കണ്ടുകൂടാതവണ്ണം വിശുദ്ധനാണെന്ന് പറയുന്നു.
But again he asks a question there.
പിന്നെയും 12-13 വാക്യത്തിൽ ചോദ്യം ചോദിക്കുകയാണ്.
Why do you look on to those who deal treacherously?
ദുഷ്ടൻ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നത് എന്തുകൊണ്ടാണ്?
Now this is what sometimes happens. We keep a step of faith.
നാം ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നാം ഒരു വിശ്വാസത്തിന്റെ ഒരു പടി മുമ്പോട്ട് വെക്കുമ്പോൾ,
and then two steps back.
രണ്ട് സ്റ്റെപ്പ് പുറമോട്ട് നാം പോകും.
Let me tell you from my experience.
എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയട്ടെ.
When I have kept one step of faith, God has kept 10 steps.
ഞാൻ വിശ്വാസത്തിന്റെ ഒരു പടി മുമ്പോട്ട് വെച്ചപ്പോൾ ദൈവം 10 പടി മുമ്പോട്ട് വെച്ചു.
But to keep that one step,
ആ ഒരു പടി മുമ്പോട്ട് വെച്ചത് സൂക്ഷിക്കുവാൻ,
that takes courage.
അതിന് ധൈര്യം ആവശ്യമാണ്.
That takes courage.
അതിന് ധൈര്യം വളരെ ആവശ്യമാണ്.
God told me one day.
ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു,
son, keep that one step of faith, I will come 10 steps to you.
ആ വിശ്വാസത്തിന്റെ ഒരു പടി നീ സൂക്ഷിച്ചാൽ നിന്നോടൊപ്പം ചേർന്ന് 10 ചുവട് ഞാൻ വെക്കാം.
And Habakkuk is keeping that step of faith slowly, slowly, slowly.
ആ വിശ്വാസത്തിന്റെ പടി, പുരോഗതിയുടെ പടി ഹബക്കുക്ക് വളരെ സാവധാനം മുമ്പോട്ട് വെക്കുകയാണ്.
He keeps and then he asks questions. He keeps then he asks questions.
താൻ ഒരു പടി മുമ്പോട്ട് വെച്ച ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്നു. വീണ്ടും ഒരു പടി മുമ്പോട്ട് വെച്ച ശേഷം വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു.
Sister, are you struggling in your faith life?
നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ സഹോദരി നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ?
Let me encourage you.
നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു.
Brother, are you struggling in your faith life?
നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ സഹോദര പ്രയാസം അനുഭവിക്കുന്നുണ്ടോ?
Let me encourage you from the book of Habakkuk.
ഈ ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
It makes sense to believe in the character of God.
ദൈവത്തിന്റെ സ്വഭാവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ്.
Even when we don't understand the answer, the question.
ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ശരിയായ നിലയിൽ നമുക്ക് മനസ്സിലാകാത്ത സന്ദർഭങ്ങളിലും.
That is the beauty of our God.
അതാണ് നമ്മുടെ ദൈവത്തിന്റെ മനോഹാരിത.
I was listening about Achan Samachi, who is alive now, his father's sister now in Kerala.
ഞങ്ങളുടെ മാവിയെക്കുറിച്ച് പ്രിയ സഹോദരൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
And I was looking into the album and I saw an Amachi with a lot of light in her face.
ആൽബത്തിൽ ഞങ്ങളുടെ മാവിയുടെ ഫോട്ടോ പ്രിയ സഹോദരൻ കാണുകയുണ്ടായി.
I asked Acha, who is this Amachi?
ഇത് ആരാണ് എന്ന് എന്നോട് ചോദിച്ചു.
You know, the explanation of that Amachi is like this.
അമ്മച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്.
Looking at the life of Amachi, we prove once again that there is only one God who is alive.
ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്റെ മാവി എന്ന് ഞാൻ പറയുകയുണ്ടായി.
My heart moved when he made that statement.
ആ പ്രസ്താവന കേട്ടപ്പോൾ പ്രിയ സഹോദരൻ വളരെ സന്തോഷമുണ്ടായി.
ഓ, എ ലൈഫ് ദാറ്റ് പ്രൂവ്സ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ആസ്തിക്യത്തെ തെളിയിക്കുന്ന ഒരു ജീവിതം.
Do our life prove the existence of God?
ദൈവത്തിന്റെ ആസ്തിക്യത്തെ തെളിയിക്കുന്ന ജീവിതമാണോ നമ്മുടേത്?
That is the question.
അതാണ് ചോദ്യം.
Do my life prove the existence of God to others?
ദൈവം ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന തെളിയിക്കുന്ന ജീവിതമാണോ എന്റേത്?
We may not be great preachers, no problem.
നാം വലിയ പ്രസംഗികരായിരിക്കില്ല, അതിനകത്ത് പ്രയാസമൊന്നുമില്ല.
No big singers, no problem.
നാം നല്ലപോലെ പാടുന്നവരായിരിക്കില്ല, കുഴപ്പമില്ല.
A life that is walked by faith on the face of this earth, that will prove the existence of God.
വിശ്വാസത്തോടു കൂടി ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു ജീവിതം, അതാണ് ദൈവത്തിന്റെ ആസ്തിക്യത്തെ തെളിയിക്കുന്നത്.
And then,
അതിനുശേഷം,
he comes to chapter 2.
രണ്ടാം അധ്യായത്തിലേക്ക് താൻ വരികയാണ്.
He says, I will stand my watch and set myself on the rampart.
ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്.
And watch to see what he will say to me.
അവൻ എന്നോട് എന്ത് പറയും എന്ന് ഞാൻ കാത്തിരിക്കും.
So we see a worrying and wandering prophet in chapter 1.
ഒന്നാം അധ്യായത്തിൽ വളരെ ആകുലതയുള്ള ഒരു പ്രവാചകനെ നാം കാണുന്നു.
In chapter 2 we see a waiting prophet.
രണ്ടാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരുവനെ നാം കാണുന്നു.
He says, God, I want to leave the questions back.
എന്റെ ദൈവമേ, ഞാൻ ആ ചോദ്യങ്ങളെയൊക്കെ എന്റെ പിന്നിൽ തള്ളുകയാണ്.
I want to climb that rampart and the tower and I am going to stand my watch there. To listen what you are going to say to me.
നീ എന്തു പറയുന്നു എന്ന് കേൾക്കുവാനായി ഞാൻ ആ പൊത്തളത്തിലേക്ക് ഞാൻ അവിടെ കാത്തു നിൽക്കുവാൻ പോവുകയാണ്.
The just shall live by faith.
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
My dear brothers and sisters,
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ,
you know the beauty of walking by faith is such a marvelous experience.
വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ മനോഹാരിത, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്.
Faith has the power to attract people.
മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവുള്ള, അതിനുള്ള ശക്തിയുള്ള ഒരു കാര്യമാണ് വിശ്വാസം.
Faith has the power to make God work in our life.
നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്ന, അതിന് ശക്തിയുള്ളതാണ് വിശ്വാസം.
I am talking from my experience.
എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്.
Did we have a one time faith or have we made faith as a way of life?
നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഒരു പ്രാവശ്യം സംഭവിച്ച ഒരു കാര്യമായിട്ടിരിക്കുന്നുവോ അതോ തുടർമാനമായിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണോ?
Husbands and wives, fathers and mothers who are here, we are going to go back home.
മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ ശേഷം ഭവനത്തിലേക്ക് മടങ്ങി പോകും.
As you drive through your car and go back home.
നിങ്ങളുടെ കാറിൽ കൂടി ഡ്രൈവ് ചെയ്ത് മടങ്ങി പോകുമ്പോൾ.
Husbands, ask this question to your wife.
ഭർത്താക്കന്മാരെ, ഭാര്യമാരോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ ഈ ചോദ്യം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കണം.
അച്ഛാ, അങ്ങനത്തെ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? Are we living that life? And this night,
ഇന്ന് രാത്രി,
you may have questions, no problem.
നിങ്ങളുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം, അത് കുഴപ്പമില്ല.
Let's trust our God.
നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം.
മറത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു മാറിരം ചാരിരു.